നമുക്ക് ഒരു പ്രാവശ്യം കൂടി മത്തായിയുടെ സുവിശേഷം 28:20 പോകാം. പൊതുവെ പറഞ്ഞാൽ ഈ മഹാദൌത്യത്തിന്റെ തിരസ്കരിക്കപ്പെട്ട ഭാവം നമുക്ക് ചിന്തിക്കാം. മിക്ക ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അത് ശരിയാണ്. നിങ്ങൾ ലോകത്തിലേക്ക് പോകുമ്പോൾ എല്ലാ ജാതികളുടെ ഇടയിലും ശിഷ്യന്മാരെ ഉണ്ടാക്കണം. അവർ പൂർണ്ണമായിട്ട് യേശുവിനെ അനുഗമിക്കുന്നവരായിരിക്കണം. അതിനുശേഷം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതൊക്കെ പ്രമാണിപ്പാനായിട്ട് അവരെ പഠിപ്പിക്കണം. അങ്ങനെ യേശു കൽപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത എല്ലാ കാര്യത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒന്നാമത് നാം തന്നെ ചെയ്യണം. അതിനുശേഷം അത് ചെയ്യാനായിട്ട് മറ്റുള്ളവരെ നാം പഠിപ്പിക്കണം. നാം പഠിച്ചുകൊണ്ടിരുന്നത് മത്തായിയുടെ സുവിശേഷം 5 യേശു പഠിപ്പിച്ച 9 ശരിയായ മനോഭാവങ്ങളെ പറ്റിയായിരുന്നു. അതിൽ 6 കാര്യങ്ങൾ നമ്മൾ 3 മുതൽ 8 വരെ കണ്ടു. ഇനിയും നമുക്ക് 9 മുതൽ 12 വരെ ചിന്തിക്കാം. ഒന്നാമതായിട്ട് 9 സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നമുക്ക് നമ്മളെ ദൈവമക്കൾ എന്ന് വിളിക്കാനുള്ള അവകാശമുണ്ടോ? ഇവിടെ പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ ദൈവമക്കളെന്ന് വിളിക്കുമെന്നല്ല, അവരെ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുമെന്നാണ്. ദൈവമാണ് പറയുന്നത് അവന്റെ മകനാണെന്ന്. നാം സമാധാനം ഉണ്ടാക്കുന്നവരാണെങ്കിൽ, അതുകൊണ്ട് നാം അറിയപ്പെടേണ്ടത് സമാധാനം ഉണ്ടാക്കുന്നവരെന്നാണ്. പ്രശ്നം ഉണ്ടാക്കുന്നവരെന്നാണ് സമാധാനത്തിന്റെ എതിരായിട്ടുള്ള പദം. നിങ്ങളുടെ സഭയിൽ നിങ്ങൾ എങ്ങനെയാണ്? ഒരുപക്ഷെ നിങ്ങൾ പറയുന്ന സമാധാനം ഉണ്ടാക്കാറില്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല എന്ന്. അങ്ങനെയെങ്കിൽ നിങ്ങളെ ദൈവത്തിന്റെ പുത്രനെന്ന് വിളിക്കാൻ കഴിയില്ല. ഇവിടെ പറയുന്ന സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവരെ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അവരെപ്പോഴും സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, യേശു ജനിച്ച സമയത്ത് അത്യുന്നതത്തിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവ പ്രസാദമുള്ളവർക്ക് സമാധാനം, ദൈവത്തിന്റെ പ്രസാദമുള്ള മനുഷ്യർക്ക്. സമാധാനം ഉണ്ടാക്കുന്നവരിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ഈ ലോകം അത് നിറച്ചും വഴക്കും പെറുപെറുപ്പും പകയും പരാതിയും നിറഞ്ഞതാണ്. സ്വർഗം കാണുന്നത് പോലെ നാം ഈ ഭൂമിയിലേക്ക് നോക്കിയാൽ അത് മുഴുവനും അന്ധകാരം നിറഞ്ഞ ഒരു സ്ഥലമാണ്. കാരണം പെറുപെറുപ്പും പകയും വിദ്വേഷവും കാരണം. അങ്ങനെ അന്ധകാരം നിറഞ്ഞ ഈ സ്ഥലത്ത് അവിടെയും ഇവിടെയുമായിട്ട് വെളിച്ചമുണ്ട്. അവരാണ് ദൈവത്തിന്റെ മക്കൾ, ദൈവത്തിന്റെ പുത്രന്മാർ. ഈ ദൈവമക്കളുടെ പ്രത്യേകത അവർ സമാധാനം ഉണ്ടാക്കുന്നവരാണ്. നമ്മൾ ഫിലിപ്പി ലേഖനം 2 പോയാൽ അവിടെ ഈ കാര്യം പിന്നെയും പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഫിലിപ്പി ലേഖനം 2 എന്തുകൊണ്ടാണ് നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പുറപുറുപ്പും വാദവും ഇല്ലാതെ ചെയ്യണമെന്ന് പറയുന്നത്? ഫിലിപ്പിയർ 2:14. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും അത് നാം ചെയ്യേണ്ടത് ഒരു പുറപുറുപ്പും ഇല്ലാതെ, ഒരു പരാതിയും ഇല്ലാതെ, ഒരു വാദവും ഇല്ലാതെ ആയിരിക്കണം. അത് വളരെ ഉയർന്ന ഒരു നിലവാരമാണ്. ഇവിടെ ഇപ്രകാരം പറയുന്നു 15 അങ്ങനെ മാത്രമേ നമുക്ക് തെളിയിക്കാൻ കഴിയത്തുള്ളൂ ഈ വക്രതയും കോട്ടമുള്ള തലമുറയുടെ മധ്യേ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും എന്ന് തെളിയിക്കാൻ. അങ്ങനെ മാത്രമേ ഈ ഇരുണ്ട ലോകത്തിൽ വെളിച്ചമായിരിക്കാൻ കഴിയത്തുള്ളൂ. ഈ ഇരുണ്ട ലോകം അതെന്താണ്? എന്താണ് ആ ഇരുട്ട്? പെറുപെറുപ്പും വാദവും പരാതികളും. എന്താണ് വെളിച്ചം? സമാധാനമുണ്ടാക്കുന്നവർ, പരാതിപ്പെടുകയോ പെറുപെറുക്കുകയോ ചെയ്യാത്തവർ. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ഇസ്രായേലിലുള്ള ആളുകളുടെ അടുക്കലേക്ക് യേശു ശിഷ്യന്മാരെ അയച്ചപ്പം, ലൂക്കോസിന് സുവിശേഷം 10 നാം വായിക്കുന്നു, ലൂക്കോസ് 10:1 അവൻ 70 അയക്കുന്നു. അവരെ 2:2 അയച്ചു. യേശു പോകുന്നതിന് മുമ്പ് അവൻ പോയ സ്ഥലത്തേക്കല്ല. അവൻ പറഞ്ഞു, നിങ്ങളൊരു പട്ടണത്തിൽ കടന്നാൽ ഒരു സമാധാന പുരുഷനെ അന്വേഷിക്കുക. നിങ്ങൾ ആ വീട്ടിലേക്ക് കടക്കുമ്പോൾ, ലൂക്കോസ് 10:5, ഈ വീടിന് സമാധാനം എന്ന് പറയുക. അവിടെ ഒരു സമാധാന പുരുഷൻ ഉണ്ടെങ്കിൽ നിന്റെ സമാധാനം അവന്റെ മേൽ വസിക്കും, ഇല്ലെങ്കിൽ നിന്റെ സമാധാനം നിന്നിലേക്ക് മടങ്ങി വരും. അങ്ങനെ ഒരു സമാധാന പുരുഷനെ കണ്ടെത്തിയാൽ അവനോടുകൂടെ വസിക്കുക. നിങ്ങൾ ആ വീട്ടിൽ തന്നെ താമസിക്കുക. വളരെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഒരു ഭവനം നിങ്ങൾക്ക് കണ്ടെത്താൻ. അവൻ ഇതാണ് പറയുന്നത്, ഒരു സമാധാന പുരുഷനെ ഒരു പട്ടണത്തിൽ കണ്ടെത്താൻ പ്രയാസമായിരിക്കും. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ തന്നെ താമസിക്കാൻ പറഞ്ഞത്? അങ്ങനെയുള്ള ഇരുപതോ അമ്പതോ നൂറോ വീടുകൾ കണ്ടെത്താൻ കഴിയുമെങ്കിൽ യേശുവിന് അറിയാമായിരുന്നു അത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന്. യേശു പറഞ്ഞു, അങ്ങനെ ഒരു വീട്ടിൽ നിങ്ങൾ താമസിച്ചുള്ള അങ്ങനെയുള്ള ഒരു വീട് നിങ്ങൾ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണം അത് അത്ര കുറവാണ്. അങ്ങനെയുള്ള ഒരു വീട്ടിലാണ് ദൈവം വസിക്കുന്നത്. നിങ്ങളുടെ ഭവനം അങ്ങനെയുള്ള ഒരു ഭവനമാണോ? ഭർത്താവായ നിന്നെക്കുറിച്ച് അങ്ങനെ പറയാൻ കഴിയുമോ? നീ ഒരു സമാധാന പുത്രനെന്ന്. വഴക്കുണ്ടാക്കാൻ നിങ്ങൾക്കറിയാമല്ലോ എപ്പോഴും രണ്ടുപേര് വേണം. ഒരാൾ വഴക്കുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വഴക്കുണ്ടാക്കാൻ കഴിയില്ല. നിങ്ങളുടെ രണ്ട് കൈ അത് ശബ്ദമുണ്ടാക്കാൻ കൂട്ടിയടിക്കണം. നിങ്ങൾക്ക് ഒരു കൈ കൊണ്ട് ശബ്ദമുണ്ടാക്കാൻ കഴിയില്ല. ഒരു കൈ കൂട്ടിയടിക്കാൻ നിരസിച്ചാൽ മറ്റേ കൈക്ക് ശബ്ദമുണ്ടാക്കാൻ കഴിയില്ല. വഴക്കും ഇതുപോലെയാണ്. ആരെങ്കിലും, ഒരുപക്ഷെ ഭാര്യയോ ഭർത്താവോ, ഒരാൾ വഴക്കുണ്ടാക്കാൻ നിരസിച്ച് തന്നെക്ക് തന്നെ മരിച്ചാൽ അവിടെ വഴക്കുണ്ടാകില്ല, അവിടെ സമാധാനമുണ്ടാകും. അതുകൊണ്ട് എന്റെ വീട്ടിൽ സമാധാനമില്ലാതിരിക്കുന്നതിനെപ്പറ്റി എനിക്കൊരിക്കലും മറ്റൊരാളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല, എന്റെ സഭയിലോ വീട്ടിലോ ഉള്ള ആരെയും. നിങ്ങൾക്ക് ഭാര്യയോ ഭർത്താവിനെയോ ഈ കാര്യത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ആ വഴക്കുണ്ടായപ്പം നീ സഹകരിച്ചുകൊണ്ടാണ് നിന്റെ വീട്ടിൽ സമാധാനമില്ലാതായി തീർന്നത്. ഒരു കൈ മറ്റേ കൈയുമായി സഹകരിക്കുന്നില്ലെങ്കിൽ ശബ്ദമുണ്ടാകാത്തതുപോലെയാണത്. അതുകൊണ്ട് വഴക്കുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ സമാധാനം ഉണ്ടാക്കുന്ന ആളെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കായിട്ട് മരിക്കും. മറ്റേ ആൾ എത്രമാത്രം കോപിക്കണമോ അത്രമാത്രം കോപിക്കട്ടെ, അവിടെ സമാധാനമുണ്ടാകും. എന്നാൽ രണ്ടുപേരും മരിക്കാൻ തയ്യാറാണെങ്കിൽ അവിടെ കൂട്ടായ്മ ഉണ്ടാകാനിടയാകും. സമാധാനത്തെക്കാൾ ഉയർന്നതാണ് കൂട്ടായ്മ. സമാധാനം അതിന് താഴെയുള്ളതാണ്. കൂട്ടായ്മയാണ് ഏറ്റവും നല്ലത്. സമാധാനം എന്ന് പറയുന്നത് ഒരാൾ വഴക്കുണ്ടാക്കാതിരിക്കുകയും തനിക്ക് തന്നെ മരിക്കുകയും ചെയ്യുന്നതാണ്. കൂട്ടായ്മ എന്ന് പറയുന്നത് രണ്ടുപേരും തങ്ങളുടെ അവകാശത്തിന് മരിക്കുന്നതാണ്. പുറപുറുക്കുകയോ പരാതിപ്പെടുകയോ ചെയ്യുന്നത് അവസാനിപ്പിക്കുന്നത് അവർക്ക് കൂട്ടായ്മ കാണും. ഒരിടത്ത് നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിലും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കാൻ കഴിയും. ഇതിന്റെ പ്രാധാന്യത്തെ പറ്റി പറയുന്ന രണ്ട് പുതിയ നിയമ വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഫിലിപ്പിലേഖനം ഞാൻ നിങ്ങളെ കാണിച്ചു കഴിഞ്ഞു. ഇതിനെപ്പറ്റി റോമാലേഖനത്തിലും 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. റോമാലേഖനം 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. റോമാലേഖനം 12:8, കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനം ആചരിപ്പീൻ. ഇത് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ആരെങ്കിലും നിങ്ങളോട് വഴക്കിന് വന്നാൽ നിങ്ങളത് തള്ളിക്കളയുകയും നിങ്ങളുടെ സ്വയത്തിന് നിങ്ങൾ മരിക്കുകയും ചെയ്യണം. അവിടെ സമാധാനം ഉണ്ടാകും. ഒരുപക്ഷെ കൂട്ടായ്മ ഉണ്ടാകുകയല്ല. ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവിനോടോ ഭാര്യയോടോ ആ കൂട്ടായ്മ ഉണ്ടായില്ലെന്ന് വരാം. എന്നാൽ വീട്ടിൽ സമാധാനം ഉണ്ടാകും. അത് നിങ്ങൾക്കാവുവോളം ചെയ്യണം. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് മരിക്കുക എന്നുള്ളത് നമുക്കെപ്പോഴും കഴിയുന്ന കാര്യമാണ്. ഉപദേശത്തിന്റെ കാര്യത്തിൽ പോലും ആളുകളോട് ഞാൻ വാദിക്കാൻ നിൽക്കാറില്ല. അവർക്ക് വിവാദം ഉണ്ടാകുന്ന കാര്യത്തിലാണ് താല്പര്യമെന്ന് ഞാൻ മനസ്സിലാക്കിയാൽ. ആളുകൾ വീട്ടിൽ വന്ന് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു യോഗത്തിന് ശേഷമോ അവർക്ക് സത്യം അറിയാൻ ശരിയായ ആഗ്രഹമുണ്ടെന്ന് ഞാൻ കണ്ടാൽ മണിക്കൂറുകൾ ഞാൻ ചെലവഴിക്കും. എന്നാൽ അവർക്ക് വിവാദങ്ങളിലാണ് താല്പര്യമെങ്കിൽ ഞാൻ സമാധാനം ഉണ്ടാക്കും. ഞാനവരോട് പറയും, നമുക്ക് രണ്ടുപേർക്ക് യോജിക്കാൻ കഴിയുന്ന വേറെ എന്തെങ്കിലും കാര്യം പറയാം. നമുക്ക് താഴ്മയെക്കുറിച്ച് പറയാം. ഈ ഉപദേശത്തെക്കുറിച്ച് വാദപ്രതിവാദം നടത്തുന്നതിന് പകരം, കാരണം എനിക്കറിയാം ഈ മനുഷ്യന് വാദപ്രതിവാദത്തിൽ മാത്രമേ താല്പര്യമുള്ളൂ, അവൻ കോപാകുലനാകും. അങ്ങനെ ഒരു വാദപ്രതിവാദം നടത്തുന്ന കാര്യമില്ല. എനിക്ക് വാദപ്രതിവാദത്തിൽ ജയിക്കണ്ട, അങ്ങനെ അവൻ എന്റെ ശത്രുവാകണ്ട, നമുക്ക് കൂട്ടുകാരായി തുടരാം. ഈ വാദപ്രതിവാദത്തിൽ നീയാ ജയിച്ചെന്ന് വേണമെന്ന് ചിന്തിച്ചു. എനിക്കതിന് താല്പര്യമില്ല. അങ്ങനെ നമ്മൾ സ്വയത്തിന് മരിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ മാനത്തിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഇങ്ങനെ എല്ലാ സാഹചര്യത്തിലും നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ കഴിയും. ദൈവം സർവശക്തനെന്നും എനിക്ക് കഴിയുന്നതിനും ഇത് എന്നെ പരീക്ഷിക്കില്ലെന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്റെ സ്വയത്തിന് എനിക്ക് മരിക്കാൻ കഴിയും. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ആളുകൾ നിങ്ങളെ മുതലെടുക്കുകയും നിങ്ങളെ ഒരു ചവിട്ടുമത്തയാക്കി നിങ്ങളുടെ മേലെ കൂടെ നടക്കുകയും ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. 1 കൊരിന്ത്യർ 10:13 നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയുന്നതിന് മീതെ ദൈവം പരീക്ഷിക്കില്ല. ആളുകൾ നിങ്ങളെ മുതലെടുക്കാൻ ദൈവം അനുവദിക്കില്ല നിങ്ങൾ ഈ സമാധാനത്തിന്റെ വഴി അന്വേഷിക്കുന്നെങ്കിൽ. അതുപോലെ സദൃശവാക്യം 18:10 പറയുന്ന പോലെ, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. അതുകൊണ്ട് തർക്കമുണ്ടാകുമ്പം നിങ്ങൾ ഓടിച്ചെന്ന് ദൈവത്തിൽ അഭയം പ്രാപിക്കുക. അപ്പോൾ സദൃശവാക്യം 16:7 നിങ്ങൾ കാണും. ഒരുത്തന്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ, നിങ്ങൾ അവന് അഭയം പ്രാപിക്കുമ്പം, അവൻ അവന്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു. ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുന്നുള്ള അത്ഭുതകരമല്ലേ? നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുക, നിങ്ങളുടെ ശത്രുക്കൾ പോലും നിങ്ങളോട് ഇണങ്ങുന്നത് കാണാം. സമാധാന പുത്രന്മാരെ ദൈവമക്കളെന്നാണ് വിളിക്കുന്നത്. ഞാൻ എബ്രായ ലേഖനത്തിലുള്ള മറ്റൊരു വാക്യം നിങ്ങളെ കാണിക്കാം. അത് എബ്രായർ 12-ാം അധ്യായത്തിലാണ്. അവിടെ ഇപ്രകാരം പറയുന്നു, അതിന്റെ 14-ാം വാക്യത്തിൽ, എല്ലാവരോടും സമാധാനം ആചരിക്കുക. വിശ്വാസികളോട് മാത്രമല്ല, എല്ലാവരോടും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അയൽവാസിയോട്, നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന അമ്മായിയമ്മയോട്, ബന്ധുക്കളോട്, നിങ്ങളുടെ സ്വത്ത് തട്ടിയെടുത്ത നിങ്ങളുടെ അളിയനോട്, നിന്നെ വഞ്ചിക്കുകയും മുതലെടുക്കുകയും ചെയ്ത നിന്റെ ബന്ധുക്കളോട് നീ ക്ഷമിക്കുക. അവരോടും സമാധാനം ആചരിക്കുക. നിങ്ങൾക്ക് എന്ത് കിട്ടണമോ അത് കിട്ടിയെന്ന് ദൈവം ഉറപ്പുവരുത്തും. നിങ്ങൾ അതിനുവേണ്ടി മല്ലടിക്കേണ്ടതില്ല. എല്ലാവരോടും സമാധാനം ആചരിക്കുക. ഇതുകൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. എത്ര മനോഹരമായൊരു വാക്യമാണത്. വിശുദ്ധീകരണം മാത്രമല്ല നാം അന്വേഷിക്കേണ്ടത്, അതോടുകൂടെ ഞാൻ എല്ലാവരോടും സമാധാനവും ആചരിക്കണം. യേശുവിനോടൊപ്പമുള്ള ജീവിതത്തിൽ അനേകർ വിശുദ്ധീകരണം ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ അവരെല്ലാവരോടും സമാധാനം ആചരിക്കുന്നില്ല. ഇവിടെ പറയുന്നു എല്ലാവരോടും സമാധാനം ആചരിക്കണം, അതുപോലെ തന്നെ ശുദ്ധീകരണവും. അതുകൂടാതെ കർത്താവിനെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അവർ ദൈവമക്കൾ എന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമാണ്. ദൈവമക്കൾ അവർ കുഞ്ഞുങ്ങളാണ്. പുത്രനെന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായ ആളാണ്. അവർക്ക് സ്വയത്തിന് എങ്ങനെ മരിക്കണമെന്നറിയാം. യേശുവിന്റെ കാൽപ്പാട് നോക്കി നടക്കാനും. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ദൈവപുത്രൻ എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് യോഗ്യതയുണ്ടോ? ദൈവത്തിന്റെ മകളെന്ന് വിളിക്കപ്പെടാൻ അതറിയാൻ കഴിയും. നിങ്ങൾ സമാധാനം ഉണ്ടാക്കുന്ന ഒരാളാണോ? നിങ്ങളുടെ വീട്ടിൽ സമാധാനം ഉണ്ടാക്കുന്ന ആളാണോ? നിങ്ങളുടെ വീട്ടിലും സഭയിലും നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നവനാണോ? നിങ്ങളുടെ അയൽക്കാരനോട് സമാധാനം ഉണ്ടാക്കുന്നവനാണോ? അതോ നിങ്ങൾ പോകുന്നിടത്തെല്ലാം പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളാണോ? എങ്കിൽ ദൈവത്തിന്റെ മകൻ എന്ന് വിളിക്കപ്പെടാൻ നിങ്ങൾ യോഗ്യതയല്ല. അത് ശരിക്കും പിശാചിന്റെ മകനാണ്. അതുകൊണ്ട് നമുക്ക് ശ്രദ്ധയുള്ളവരായിരിക്കാം. മത്തായി 5:10, ഇത് 8-ാമത്തെ ശരിയായ മനോഭാവമാണ്. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ആരംഭത്തിൽ നാം കണ്ടു ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. നമ്മൾ താഴ്മയുടെ വഴി സ്വീകരിക്കുമ്പം, സമാധാനം അന്വേഷിക്കുകയും നീതിക്ക് വിശന്ന് ദാഹിക്കുകയും ചെയ്യുമ്പം, അതുപോലെ നമ്മൾ സൗമ്യത അന്വേഷിക്കുമ്പം, നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതാതിരിക്കുമ്പം, നമ്മൾ കണ്ടെത്തും ഈ ഭൂമിയിലുള്ള ആളുകൾ മോശമാണെന്നും ഉപദ്രവിക്കുന്നവരാണെന്നും. ദൈവഭക്തിയോടെ ആരൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നോ അവർ ഉപദ്രവിക്കപ്പെടും. അതുകൊണ്ട് നമ്മൾ നീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇവിടെ പറയുന്നു നമ്മൾ ഉപദ്രവിക്കപ്പെടും. 2 തിമോത്തിയോസിൽ പറയുന്ന ഒരു വാക്യം ഞാൻ നിങ്ങളെ കാണിക്കാം. പൗലോസ് പരിശുദ്ധാത്മാവിൽ പറയുന്ന ഒരു പ്രസ്താവനയാണത്. 2 തിമോത്തി 3:12, ക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ള എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകും. ചിലർക്കെന്നല്ല അവൻ പറയുന്നു, ഒത്തിരി പേർക്കുമൊന്നുമല്ല, മിക്കവാറും എല്ലാവർക്കുമൊന്നുമല്ല, ചിലർക്കോ മിക്കവാറും എല്ലാവർക്കും അല്ല. ഇവിടെ പറയുന്നത് എല്ലാവർക്കും എന്നാണ്. എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാ വിശ്വാസികൾക്കും. ഞാൻ ഒരു വിശ്വാസിയാണെന്ന് പറയുന്ന എല്ലാവർക്കും അല്ല, ക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ള എല്ലാവർക്കും എന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഉപദ്രവിക്കപ്പെടും. നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നീതിക്ക് വേണ്ടി നീ ഉപദ്രവിക്കപ്പെടും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? അതിനർത്ഥം നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിലോ നിങ്ങൾ പറയുകയാണ്, ഈ കാര്യം എനിക്ക് ചെയ്യാൻ കഴിയില്ല, ഞാൻ നേവിയിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഓർക്കാൻ കഴിയും, എനിക്ക് നേരെ എന്റെ മുതിർന്ന ഉദ്യോഗസ്ഥനോട് ഇങ്ങനെ പറയാൻ കഴിഞ്ഞിട്ടുണ്ട്, സാറേ എനിക്കത് ചെയ്യാൻ കഴിയില്ല, കാരണം ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എന്റെ മനസാക്ഷി അത് ചെയ്യാൻ അനുവദിക്കുന്നില്ല. മിലിറ്ററിയിലെ അങ്ങനെ പറയുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു സാധാരണ ജോലിയിൽ അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളെ നിങ്ങളുടെ ജോലിയിൽ നിന്ന് ഒരുപക്ഷെ അവരെ പിരിച്ചുവിടും. എന്നാൽ മിലിറ്ററിയിൽ അത് പറഞ്ഞാൽ നിങ്ങളെ അവർക്ക് കോർട്ട് മാർഷലിന് വിടാൻ പറ്റും. നിങ്ങളെ കോടതിയിലേക്ക് കൊണ്ടുപോവുകയും ഒരുപക്ഷെ നിങ്ങളെ ജയിലിലാക്കുകയും ചെയ്യും. കൽപ്പനകൾ അനുസരിച്ചില്ല എന്നുള്ളത് വളരെ ഗൗരവമുള്ള ഒരു കുറ്റമാണ് മിലിറ്ററിയിൽ. എന്റെ മിലിറ്ററി ജീവിതത്തിൽ പല പ്രാവശ്യം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ദൈവത്തിന് കഴിവെന്ന് ഞാൻ വിശ്വസിച്ചു. എന്റെ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് ഒരു കാര്യം ചെയ്യാനും പറയുമ്പം ഞാൻ പറയുമായിരുന്നു, എനിക്കത് ചെയ്യാൻ കഴിയില്ല, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. എന്നോടത് പറയുന്ന ആൾ എത്ര സീനിയറായ ഓഫീസറാണെങ്കിലും. എന്നാൽ ചിലപ്പം അത് മുഖാന്തരം ചില ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്റെ കമാൻഡിംഗ് ഓഫീസർ എനിക്ക് പ്രമോഷന് വേണ്ടി റെക്കമെന്റ് ചെയ്യില്ല, ഒരിക്കൽ അരമണിക്കൂർ കൊണ്ട് എന്റെ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സാരമില്ല, ഇതിനെ ഉപദ്രവമെന്ന് വിളിക്കാൻ കഴിയത്തില്ല. 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികളെ സിംഹത്തിന്റെ മുമ്പിൽ ഇട്ടുകൊടുത്തു. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു കൊതുകടി പോലെയാണ്. 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ അനുഭവിച്ചു. നമുക്കതിലേക്ക് വരാം. ഇവിടെ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്ന കാര്യമാണ് പറയുന്നത്. പല ജോലികളിലും ആളുകൾ ഒത്തരുത്തപ്പെടുന്നു, അവർ കള്ളം പറയുന്നു, അവർ വഞ്ചിക്കുന്നു, അന്യായമായിട്ട് ഒരു കാര്യം ചെയ്ത് കിട്ടാൻ അവർ കൈക്കൂലി കൊടുക്കുന്നു. ക്രിസ്ത്യാനികളും ഈ വഴി തെരഞ്ഞെടുക്കുമ്പം അവർക്ക് ഉപദ്രവം ഉണ്ടാകുന്നില്ല. എന്നാൽ അവരത് ചെയ്യുന്നത് തിരസ്കരിച്ചാൽ, കൈക്കൂലി മേടിച്ച് ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നത് നിരസിച്ചാൽ അവർക്ക് ഭീഷണി ഉണ്ടാകും. അവരുടെ മേലുദ്യോഗസ്ഥർ തന്നെ അവരെ ഭീഷണിപ്പെടുത്തും, കാരണം കൈക്കൂലിയുടെ ഒരു ഭാഗം അവർക്ക് വേണം. ഇങ്ങനെ പലപ്പോഴും സംഭവിക്കാറുണ്ട്. നീതിക്ക് വേണ്ടി നിങ്ങൾ നിന്നാൽ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടാം, നിങ്ങളുടെ മേലധികാരി നിങ്ങളെ ഇഷ്ടപ്പെടാതെ വരാം, എന്നാൽ സ്വർഗരാജ്യം നിങ്ങളുടേതായിരിക്കും. ഈ വഴിയിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഭൂമിയിലുള്ള ഇത് നഷ്ടപ്പെടാം, ഒരുപക്ഷെ പ്രമോഷനായിരിക്കാം, എന്നാൽ ഇതിനു പകരം സ്വർഗീയമായ ചിലത് നിങ്ങൾക്ക് കിട്ടും. ഏതാണ് വിലയുള്ളത്? ഒരു അഡ്മിഷൻ കിട്ടാനോ ജോലി കിട്ടാനോ ഒരാൾ കള്ളം പറയുന്നത് ശരിയായ ഒരു കാര്യമാണോ? അതിന്റെ മൂല്യം എന്താണ്? ഒരു ക്രിസ്ത്യാനിക്ക് ദൈവഹിതത്തിന് വിരുദ്ധമായിട്ട് അവനവിടെ പോകാതിരിക്കുന്നതാണ് അവന് നല്ലത്. നിങ്ങളൊരു കള്ളം പറഞ്ഞ് നിങ്ങൾക്കൊരു അഡ്മിഷൻ കിട്ടിയാൽ നിശ്ചയമായ കാര്യമാണ് ദൈവമല്ല നിങ്ങളെ അവിടേക്ക് അയച്ചത്. നിങ്ങൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ പിശാച് നിങ്ങളോട് പറയും, ഇവിടെ ഒരു കള്ളം പറയുക, കാരണം കള്ളം വളരെ ശക്തിയുള്ളതാണ്, നിനക്ക് ഈ കാര്യം കിട്ടും. പരിശുദ്ധാത്മാവ് പറയും, ഇല്ല, അത് അസത്യമാണോ? ദൈവമാണ് സർവശക്തൻ. നിങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടാനുള്ള ഏറ്റവും നല്ല വഴി കള്ളം പറയുകയല്ല, ദൈവത്തിന് വേണ്ടി നിൽക്കുക. ദൈവം എന്താണ് നിങ്ങൾക്ക് തരണമെന്ന് ആഗ്രഹിക്കുന്നു, അത് ദൈവം നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങൾ കണ്ടെത്തും നിങ്ങൾക്ക് എന്താണ് വേണ്ടിയിരുന്നത്, ദൈവം അത് തന്നു. ചിലപ്പം ദൈവം ഈ കാര്യത്തെ നിങ്ങളെ പരിശോധിക്കും. ദൈവം എന്നെ പല സമയത്ത് പരിശോധിച്ച് ഞാൻ ഓർക്കുന്നു. ദൈവം എന്നെ പരിശോധിച്ച് ആ സമയങ്ങളിൽ ഞാൻ പരാജയപ്പെട്ടിരുന്നെങ്കിൽ ദൈവം ഇന്ന് എനിക്ക് തന്ന ആ ശുശ്രൂഷ എനിക്ക് ലഭിക്കുമായിരുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളിൽ പലർക്കും ദൈവം ഈ ശുശ്രൂഷ തരാൻ ആഗ്രഹിച്ചിരുന്നു. നീതിക്ക് വേണ്ടി നിങ്ങൾ കഷ്ടം സഹിക്കാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടിയപ്പോൾ ചിലയിടങ്ങളിൽ നിങ്ങളത് നഷ്ടപ്പെടുത്തി. സ്വർഗരാജ്യം അല്പം കൂടി അനുഭവിക്കാനുള്ള അവസരമായിരുന്നു, എന്നാൽ നിങ്ങൾ നഷ്ടപ്പെടുത്തി. കഴിഞ്ഞുപോയ കാര്യത്തിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അത് കഴിഞ്ഞു, ഇനി അത് തിരിച്ചു കിട്ടത്തില്ല. എന്നാൽ ഭാവിയിൽ നിങ്ങൾക്ക് ചില കാര്യം ചെയ്യാൻ കഴിയും. കർത്താവേ, വരും ദിവസങ്ങളിൽ ഞാൻ നീതിക്ക് വേണ്ടി നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, അവിടെ കഷ്ടമയക്കാൻ. ഒരു ക്രിസ്ത്യാനി വക്രതയുള്ളവനായിക്കൂടാ, ഒരു കാര്യത്തിലും അവൻ കള്ളം പറയുന്നവനായിക്കൂടാ, വഞ്ചിക്കുന്നവനോ, എന്തെങ്കിലും ഒരു ലാഭത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി നിൽക്കുന്നവരെയാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർക്ക് തന്റെ ശുശ്രൂഷ നൽകാൻ അവൻ ആഗ്രഹിക്കുന്നു. ഒമ്പതാമത്തെ കാര്യം ഇതുപോലെ തന്നെയാണ്, എന്നാൽ അല്പ വ്യത്യാസമുണ്ട്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇവിടെ അത് നീതി നിമിത്തമല്ല, എന്റെ നിമിത്തം സകല ഫോഷ്കും നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ. പത്തും പതിനൊന്നും വാക്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. പത്താം വാക്യത്തിൽ നിങ്ങൾ നീതി നിമിത്തമാണ് ഉപദ്രവിക്കപ്പെടുന്നത്. ക്രിസ്ത്യാനികൾ അല്ലാത്തവരും ചിലപ്പം നീതിക്ക് വേണ്ടി നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ പലരുടെയും ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. ശരിയായ നീതി നടപ്പാക്കിയത് മൂലം കൊല്ലപ്പെട്ട ജഡ്ജിമാരുണ്ട്. ചില ബിസിനസ്സുകാരും രാഷ്ട്രീയക്കാരും അതുപോലെയുള്ളവർ നീതിക്ക് വേണ്ടി നിന്നത് മുഖാന്തരം കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, ക്രിസ്ത്യാനികളെക്കാൾ അധികം ക്രിസ്ത്യാനികളല്ലാത്തവർ സത്യത്തിനു വേണ്ടി നിൽക്കുമെന്നത് കാണുമ്പം നമുക്ക് വാസ്തവത്തിൽ ലജ്ജ തോന്നണം. ന്യായവിധി നാളിൽ നാം വളരെ അത്ഭുതങ്ങൾ കാണും. അനേക ക്രിസ്ത്യാനികളും പൊത്തരുത്തക്കാരായി പിന്മാറ്റക്കാരായി സ്വർഗരാജ്യത്തിലേക്ക് പോവുകയാണെന്ന് നനച്ചുകൊണ്ട് പോകുന്നവർ. നിങ്ങൾ നീതിയുള്ളവനും നീതിക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കാൻ തയ്യാറുള്ളവനുമെങ്കിൽ സ്വർഗരാജ്യം നിങ്ങളുടെയാണ്, അല്ലെങ്കിൽ അല്ല. ഇവിടെ പതിനൊന്നാം വാക്യത്തിൽ യേശു നിമിത്തം കഷ്ടം അനുഭവിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ഒരു യേശുവിന്റെ ശിഷ്യനാണെന്നുള്ളത് മൂടി വെച്ചുകൊണ്ട് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് അല്ലേ ലാഭം ഉണ്ടാകാം. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാനത്ത് നിങ്ങൾ നീതിയുള്ളവനാണെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ പോഴ്ത്തേന്ന് വരാം. നിങ്ങളൊരു ശിഷ്യനാണെന്നും ജീവങ്കിലേക്കുള്ള വഴി യേശു ക്രിസ്തുവിൽ കൂടെ ആണെന്നുള്ള കാര്യം നിങ്ങൾ മൂടി വെച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് പ്രമോഷൻ കിട്ടുന്നതിൽ പേടിച്ചാവാം. ഞാനൊരു വിശ്വാസി അല്ലെന്നുള്ള ഒരു ധാരണ അവർക്ക് കൊടുക്കും നിങ്ങളുടെ മേലധികാരികൾക്ക് മുമ്പിൽ. ക്രിസ്തുവിന്റെ ഒരു സാക്ഷിയായിരിക്കാൻ നിങ്ങൾ ലജ്ജിക്കുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് ക്രിസ്ത്യാനികളല്ലാത്തവർ ബാങ്കിലും ഗവൺമെന്റ് ഓഫീസിലുമൊക്കെ അവരുടെ മേശയ്ക്ക് പുറകിൽ അവരുടെ ദൈവത്തിന്റെ ഒരു ചിത്രം തൂക്കിയിട്ടിരിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന ഒരു ക്രിസ്ത്യാനിയെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അവരുടെ മേശയ്ക്ക് പുറകിൽ ഒരു ദൈവവചനം എഴുതിയ കലണ്ടർ തൂക്കുന്നത്. അത് അവനൊരു ക്രിസ്ത്യാനിയാണെന്ന് മറ്റവർക്ക് കാണിക്കും. കാരണം മറ്റുള്ളവർ എന്തു പറയുമെന്ന് അവൻ ചിന്തിക്കുന്നു. എന്റെ മേലധികാരി അത് കണ്ടാൽ എന്റെ പ്രമോഷൻ ഇല്ലാതാകുമോ, എന്നെ ബുദ്ധിമുട്ടിപ്പിക്കുമെന്ന് ചിന്തിക്കുന്നു. എന്റെ നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. അവനെക്കുറിച്ച് ലജ്ജിക്കുന്നവനല്ല. നിങ്ങൾ യേശുവിനെക്കുറിച്ച് ലജ്ജിക്കുന്നുണ്ടോ? നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാനത്ത് നിങ്ങൾ നീതി ചെയ്യുന്ന ഒരാളാണെന്നാണോ നിങ്ങൾ പ്രശംസിക്കുന്നത്? നീതി ചെയ്യുന്ന ഒത്തിരി അവിശ്വാസികളുമുണ്ട്. എന്നാൽ ആ കാര്യത്തിനും അപ്പുറത്ത് ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാൻ യേശുവിന്റെ ഒരു ശിഷ്യനാണ്, നിങ്ങൾ ദൈവത്തിന് വേണ്ടി അവന്റെ വചനത്തിന് വേണ്ടി നിൽക്കുന്ന ആളാണെങ്കിൽ, ജോലി ചെയ്യുന്ന സ്ഥാനത്ത് മാത്രമല്ല, നിങ്ങളൊരു പ്രസംഗകനാകാം, ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യത്തിനും നിങ്ങൾ നിലപാടെടുക്കുന്ന ഒരാളാണെങ്കിൽ, ക്രിസ്തീയ കോളത്തിൽ ഇന്ന് നടക്കുന്ന വഞ്ചനയെ തുറന്നു കാണിക്കുന്ന ഒരാളായിരിക്കും നിങ്ങൾ. ശരി, ഒരുപക്ഷെ ആളുകൾ നിങ്ങളെ കളിയാക്കി ഉപദ്രവിച്ചെന്ന് വരാം, നിങ്ങളെക്കുറിച്ച് കളവായിട്ട് പല കഥകളും പറഞ്ഞ് വരത്തിയെന്ന് വരാം. കാരണം നിങ്ങൾ സത്യത്തിന് വേണ്ടി നിന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മളതേക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കുമോ? ഒരിക്കലുമില്ല. ഇവിടെ പറയുന്നു, സന്തോഷിക്കുക, ഉല്ലസിക്കുക, കാരണം സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. ഭൂമിയിലൊരു പ്രതിഫലം കിട്ടില്ലായിരിക്കും, നിങ്ങൾ ഉപദ്രവിക്കപ്പെടുമായിരിക്കും, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരോടും അവർ ചെയ്തത്. നിങ്ങൾ പഴയ നിയമത്തിൽ നോക്കിയാൽ ദൈവത്തിന്റെ യഥാർത്ഥ പ്രവാചകന്മാരെ അവർ ഉപദ്രവിച്ചു. അവരെന്തൊക്കെ ഉപദ്രവത്തിലൂടെയാണ് കടന്നുപോയെന്ന് അവിടെ പറയുന്നില്ല. ഉദാഹരണത്തിന് യെശയ്യാവ്, അവൻ ഇസ്രായേൽ ജനത്തിനെതിരെ വളരെ ശക്തമായിട്ട് സംസാരിച്ചു. യെശയ്യാവ് എങ്ങനെ മരിച്ചെന്ന് യെശയ്യാ പ്രവചനത്തിൽ എഴുതിയിട്ടില്ല. എന്നാൽ പാരമ്പര്യം പറയുന്നത് അവനെ അകംപൊള്ളയായ ഒരു തടിയുടെ ഉള്ളിൽ വെച്ച് അവനെ രണ്ട് കഷ്ണമായി അറുത്തു എന്നാണ്. അവനെ വാളുകൊണ്ട് രണ്ടായിട്ട് അറുത്തു. എബ്രായർ 11 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് വാളാൽ അറക്കപ്പെട്ടവരെ കുറിച്ച്. നീതിക്ക് വേണ്ടി നിൽക്കുന്ന എല്ലാവരും ഉപദ്രവം അനുഭവിക്കേണ്ടി വരും. നമുക്കറിയാം, തേഫാനോസ് അവൻ മഹാപുരോഹിതന്മാരുടെ മുമ്പിൽ നിന്നപ്പം, അപ്പോസ്തല പ്രവൃത്തി 8 മഹാപുരോഹിതൻ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അവനോട് ചോദിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 7 അവൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. അവന്റെ സുദീർഘമായ പ്രസംഗത്തിന് അവസാനം ചോദിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 7:52, പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതെ ഇരുന്നിട്ടുള്ളൂ? നീതിമാനായവന്റെ വരവിനെക്കുറിച്ച് മുന്നറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു. പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതെ ഇരുന്നു? ഒരാളുടെ പേര് പറയാം. തേഫാനോസ് ഇസ്രായേലിന്റെ ചരിത്രം പഠിച്ചതിന് ശേഷം അവരോട് പറയുന്നതാണത്. അങ്ങനെ അവനൊരു നിഗമനത്തിലെത്തി. ഇസ്രായേൽ മക്കൾ ഉപദ്രവിക്കാത്ത ഒരു പ്രവാചകൻ പോലും ഇസ്രായേൽ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ദൈവത്തിന്റെ സത്യപ്രവാചകർ ഒരിക്കലും അറിയപ്പെടുന്നവരായിരുന്നില്ല. അത് പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ. പാസ്റ്റർമാർക്ക് പ്രശസ്തരാകാം, സുവിശേഷകർക്ക് പ്രശസ്തരാകാം, ഒരപ്പോസ്തലൻ വേണമെങ്കിൽ പ്രശസ്തനാകാം, ചില സമയത്ത് അതുപോലെ ഉപദേശകർക്കും പ്രശസ്തരാകാം. എന്നാൽ ഒരു പ്രവാചകൻ ഒരിക്കലും പ്രശസ്തനാകുന്നില്ല. കാരണം അവനൊരു സഭയിലേക്കോ ആളുകളുടെ അടുക്കലേക്കോ വന്നിട്ട് അവരുടെ പ്രശ്നമെന്താണെന്ന് ചൂണ്ടിക്കാണിക്കാനാണ് വരുന്നത്. അവനൊരു സഭയിലേക്ക് വരുമ്പോൾ അവൻ പ്രസംഗിക്കുന്നത് അവർ കേൾക്കേണ്ട കാര്യമാണ്, അവരിഷ്ടപ്പെടുന്ന കാര്യമല്ല. ദൈവവചനത്തിലെ ഏത് ഭാഗമാണ് അവരെ തിരസ്കരിക്കുന്നത് അത് അവരും കാണിച്ചു കൊടുക്കും. അവന് ദൈവത്തിന്റെ നിലവാരത്തിൽ നിന്ന് അവരെവിടെയാണ് താഴെ പോയിരിക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കും. അവൻ ഉപദ്രവിക്കപ്പെടും. അത് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിന് വേണ്ടി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ്, എന്റെ നിമിത്തം എന്റെ പേരിൽ നിങ്ങൾ ഉപദ്രവിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, അവനെ ഓർത്ത് നിങ്ങൾ അസൂയപ്പെടണം. ഇതാണ് നമ്മൾ ചിന്തിച്ച 3 കാര്യങ്ങൾ. നാം സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവരാകണം, യേശുക്രിസ്തുവിന്റെ ശിഷ്യനാണെന്ന് ലജ്ജ കൂടാതെ പറയുകയും അവനുവേണ്ടി നിലനിൽക്കുകയും ചെയ്യുന്നവരാകണം, അവന്റെ വചനത്തിൽ നിലനിൽക്കുകയും വേണം, അതിൽ സന്തോഷിച്ച് ഉല്ലസിക്കുന്നവരാകണം. മറ്റൊരു പരിഭാഷയിൽ നാം സന്തോഷം കൊണ്ട് തുള്ളുന്നവരാകണം. കാരണം നിങ്ങൾ പ്രവാചകന്മാരുടെ പാതയിലാണ്, അതുപോലെ യേശുവിന്റെ കാൽച്ചുവടുകൾ പിൻഗമിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു. അത് വളരെ വ്യക്തമാണല്ലോ. ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും അതിലൂടെ നടക്കാൻ ഞങ്ങൾക്ക് കൃപ തരണേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.